ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെടുവാൻ്റെ കോണം ദൈവം എനിക്ക് കൃപ ചെയ്തു. എൻ്റെ പിതാവ് ഒരു പാസ്റ്ററായിരുന്നു. എനിക്ക് 11 വയസ്സ് പ്രായമുള്ളപ്പോൾ പ്രിയ പിതാവ് ലോകത്തിൽ നിന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വിളിച്ച് ചേർക്കപ്പെടുവാൻ്റെ കോണിടയായി. 1967 രക്ഷാനിർണയം പ്രാപിപ്പാൻ്റെ കോണം കർത്താവ് സഹായിച്ചു. 67 മാർച്ച് മാസം 5-ാം തീയതി കർത്താവിൻ്റെ വചനമനുസരിച്ച് വിശ്വാസ സ്നാനം സ്വീകരിപ്പാൻ്റെ കോണം ദൈവം സഹായിച്ചു. പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ബാല്യകാലം മുതൽ ഞാൻ മനസ്സിലാക്കിയിരുന്നു. എന്നാൽ പെന്തക്കോസ്തുകാരുടെ കാത്തിരിപ്പ് കൂട്ടങ്ങളിൽ ഇന്ന് നടക്കുന്ന പോലെയുള്ളതാണ് തമ്പാരടിയുടെ ബഹളത്തിൽ ആ നിലയിലുള്ളതാണ് ആത്മസ്നാനത്തെക്കുറിച്ച് ഞാൻ വളരെ സംശയദൃഷ്ടിയാണ് വീക്ഷിച്ചിരുന്നത്. എന്നാൽ ഇത് വാസ്തവമായി അപ്പോസ്തലീയ കാലത്ത് വിശുദ്ധാത്മ പ്രവർത്തനമുണ്ടായപ്പോൾ അന്യഭാഷ അടയാളത്തുള്ളതാണ് ആത്മനിറവിൻ്റെ അനുഭവം ഇന്നും ഉണ്ടെങ്കിൽ പ്രാവർത്തിയുമെങ്കിൽ എനിക്കും വേണമെന്നുള്ളതാണ് താല്പര്യത്തോടുകൂടെ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തെച്ച ഭവനത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ അനുഭവം ഉണ്ടായാൽ അത് വാസ്തവമാണെന്ന് വിശ്വസിക്കാമെന്ന ഒരു ബാലിശമായ ചിന്താഗതിയായിരിക്കാം ഒരു പക്ഷെങ്കിൽ എന്നിൽ ഉരുവിട്ടു. കർത്താവിനെ കാത്തിരുന്ന് പ്രാർത്ഥിപ്പാനായിട്ട് തീരുമാനിച്ചു. പ്രീഡിഗ്രി പരീക്ഷ കഴിഞ്ഞതിന് ശേഷമായിട്ട് ആ വെക്കേഷൻ സമയത്ത് ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥി ആരംഭിച്ചു. ദിവസം ഒന്ന് കഴിഞ്ഞു, രണ്ട് കഴിഞ്ഞു, യാതൊരു അനക്കവുമില്ല. ഉണങ്ങിയ കുറെ സ്തോത്രം ലീലിയായും ഒക്കെ പറഞ്ഞ് ശാന്തമായിട്ടിരിക്കുകയാണെന്ന് മൂന്നാം ദിവസം കഴിഞ്ഞു വ്യത്യാസമുണ്ടായി. ദൈവത്തിന് സ്തോത്രം. 1967 മെയ് മാസം 12-ാം തീയതി വെള്ളിയാഴ്ച കഴിഞ്ഞ് 2 മണി കഴിഞ്ഞ് 10 നിമിഷം കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെ അഭിഷേകം ചെയ്തു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ശാന്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്തുതിയുടെയും സ്തോത്രത്തിന്റെയും സ്വരം ദൈവസന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ദൂതന്മാർ നടക്കുന്നതായ ഒരു കാഴ്ചയുണ്ടായി. അതിനുശേഷം നട്ടുച്ചയ്ക്ക് സൂര്യപ്രഭയെ വെല്ലുന്നതാണ് ഒരു വലിയ പ്രകാശവീരി എൻ്റെ നേരെ ആഞ്ഞടിക്കുകയും അതിലൂടെ ഒരു പ്രാവ് പറന്നുപോകുന്നതായ ഒരു ദർശനം കണ്ടു. അതോടുകൂടെ ഞാൻ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു. എൻ്റെ നാവ് വേറെ ആരോ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായി എനിക്ക് ശക്തമായി മനസ്സിലായി. എൻ്റെ നാവിൽ അന്യഭാഷാ ഭാഷണമുണ്ടായി. മലയാള ഭാഷയുടെ സ്വാധീനത നഷ്ടപ്പെട്ടു. ആത്മാവിൽ നിറഞ്ഞു. അന്യഭാഷയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ്റെ കൊണ്ട് ആരംഭിച്ചു. ദൈവത്തിന് സ്തോത്രം. തുടർന്ന് സ്വർഗീയമായ ദർശനങ്ങളിലേക്ക് കർത്താവിനെ നടത്തി. നാം പരസ്പരം ഇന്ന് കാണുന്നതുപോലെ കർത്താവായ യേശു ക്രിസ്തു കാൽവരിയുടെ ഉന്നതത്തിൽ കൈകാലുകൾ വിരിക്കപ്പെട്ടവനായി ക്രൂശിന്മേൽ തൂങ്ങിക്കിടക്കുന്നതാണ് ദർശനം. 3 പ്രാവശ്യം അഗ്നിജ്വാലയിൽ കൂടി എനിക്കുണ്ടായി. ആ സന്ദർഭത്തിൽ എൻ്റെ കാതുകളിൽ ഒരു മൃദുസ്വരം കേട്ടു. ക്രിസ്തു യേശുവിൻ്റെ നല്ല ഭടനായി നീയും എന്നോട് ഉടക്ക കഷ്ടം സഹിക്കുക. അങ്ങനെയാണ് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയുള്ളതാണ് വിളിയുണ്ടാകുന്നത്. 1967 മെയ് മാസം 12-ാം തീയതി പരിശുദ്ധാത്മസ്നാനം പ്രാപിച്ച അതേ ദിവസം തന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയുള്ളതാണ് ദൈവ വിളി ഉണ്ടാകി. അങ്ങനെ എൻ്റെ കോളേജിലെ പഠനം അവസാനിപ്പിച്ചിട്ട് കോട്ടയത്തും വടവാതൂരുമുള്ള കോട്ടയം വടവാതൂരിലും ഹെബ്രോൻ കുമ്പനാട്ടുമുള്ളതാണ് ബൈബിൾ സ്കൂളിൽ ദൈവവചനം അഭ്യസിപ്പിച്ച 1968 എൻ്റെ 18-ാമത്തെ വയസ്സിൽ സുശേഷി ഉത്തരേന്ത്യ മേഖലകളിലേക്ക് കടന്നു പോകാൻ കർത്താവ് സഹായിച്ചു. ദൈവത്തിന് സ്തോത്രം. ഏകദേശം 20 വർഷക്കാലം നോർത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായി കർത്താവിൻ്റെ സുവിശേഷ രണാങ്കണത്തിൽ അവൻ്റെ ഒരു ധീര പോരാളിയായി അധ്വാനിപ്പാൻ പ്രവർത്തിപ്പാൻ്റെ കൊണ്ട് കർത്താവ് സഹായിച്ചു. വിധജാതികളിൽ നിന്ന് ഭാഷക്കാരിൽ നിന്ന് അനേകരെ കർത്താവിലേക്ക് ആദായപ്പെടുത്തുവാൻ്റെ കൊണ്ട് കർത്താവ് ചെറുപ്രായം മുതൽ തന്നെ കൃപ തന്നു എന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഡൽഹി, യു പി, ബീഹാർ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ബോംബെയിൽ ഈ പട്ടണ ഈ പ്രദേശങ്ങളിലെല്ലാം പാർക്കുവാനും വിവിധ ഭാഷ പഠിച്ച് കർത്താവിൻ്റെ സാക്ഷ്യം തദ്ദേശവാസികളോട് അറിയിപ്പാനും ഒക്കെയുള്ള കൃപ കർത്താവ് നൽകി തരികയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. ദൈവം വിശ്വസ്തനാണ്. എത്രത്തോളം ദൈവം നടത്തി. ലഭിച്ചതല്ലാതെ മറ്റൊന്നും എനിക്ക് പുകഴുവാനായിട്ടില്ല. എല്ലാം ദൈവത്തിൻ്റെ കൃപയൊന്ന് മാത്രം എന്നറിഞ്ഞ് എല്ലാ ബഹുമാനത്തിനും സ്തുതിക്കും സ്തോത്രത്തിനും യോഗ്യനായ അരുമനാഥൻ്റെ മുത്തൃക്കാൽക്കൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ സഹായം ലഭിക്കാൻ ഇന്നയോളം നിൽക്കുകയും ചെറിയവരോടും വലിയവരോടും കർത്തൃ സാക്ഷി നിർവഹിച്ചു പോരുകയും ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. 1988 കുവൈറ്റിലുള്ളതാണ് സഭയുടെ ശുശ്രൂഷകനായി ദ്യാവൻ്റെ കോഴ്സ് ദൈവസഭ എന്നെ കടന്നു പോകുവാൻ്റെ കോണം നിയമിച്ചതാർന്ന സന്ദർഭത്തിലാണ് ഹ്യൂസ്റ്റണിലുള്ളതാർന്ന ദൈവജനത്തിൻ്റെ പ്രത്യേക താല്പര്യം അനുസരിച്ച് അവരുടെ നിർബന്ധത്തിന് വഴങ്ങി അവിടേക്ക് പോകാതെ ഇവിടേക്ക് വരുവാൻ്റെ കോണം സംഗതിയായി തീർന്നത്. 6 വർഷം ഹ്യൂസ്റ്റണിൽ ദ്യാവൻ്റെ കോഴ്സ് ദൈവസഭയുടെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിപ്പാൻ്റെ കോണം ദൈവം സഹായിച്ചു. ഇന്ന് അമേരിക്കൻ ഐക്യനാടുകളിലുള്ള നമ്മുടെ പെന്തക്കോസ്ത മലയാളി പെന്തക്കോസ്ത കൂട്ടങ്ങളിൽ ഏറ്റവും വലിയ സഭ ഹ്യൂസ്റ്റണിലുള്ളതാർന്ന സഭയാണ്. 6 വർഷത്തെ അവിടുത്തെ അധ്വാനത്തിന് ശേഷം കർത്താവ് ഞങ്ങളെ ന്യൂയോർക്കിലുള്ള ഇന്ത്യ ക്രിസ്ത്യൻ അസംബ്ലിയിലേക്ക് അയച്ചു. 300-ലധികം വിശ്വാസികൾ കുഞ്ഞുങ്ങൾ, ഞാൻ രാവിലെ ഓർക്കുകയായിരുന്നു, ഇവിടുത്തെ സൺഡേ സ്കൂളിൻ്റെ കുഞ്ഞുങ്ങൾക്ക് സാക്ഷി പറഞ്ഞപ്പോൾ ഈ പരിപാടി അവിടെ ന്യൂയോർക്കിൽ നടക്കത്തില്ല, 10, 165, 170 സ്റ്റുഡൻസ് ഉണ്ട്. അവിടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ബൈബിൾ ക്ലാസ്സുകൾ സൺഡേ സ്കൂൾ നടന്നു പോരുന്നു. എന്നാൽ എണ്ണത്തിൽ ചുരുക്കം പേരുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഇത് ഈ രീതിയിലുള്ളതാർന്ന ക്രമീകരണങ്ങൾ നടക്കുകയുള്ളൂ. എങ്കിലും ദൈവം ഇത്രത്തോളം അനുഗ്രഹകരമായി ഇവിടെ സഭയിൽ കാര്യങ്ങൾ മുന്നേറുന്നു എന്നുള്ളത് കാണുവാൻ കൊണ്ട് ഇടയായതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 9 വർഷമായി ന്യൂയോർക്ക് പട്ടണത്തിൽ പാർത്ത് കർത്താവിൻ്റെ മഹത്വമുള്ളതാണെന്ന സാക്ഷ്യം ദൈവം തന്നിരിക്കുന്ന കൃപയ്ക്കനുസരിച്ച് നിർവഹിച്ചു പോരുന്നു. ഇത്രത്തോളം ദൈവം സഹായിച്ചു. അവൻ്റെ എല്ലാ കൃപകൾക്കായിട്ടും സ്തോത്രം. എനിക്ക് ഞാൻ കുടുംബസ്ഥനാണ്. 2 മക്കളുണ്ട്. മൂത്ത മകളുടെ വിവാഹം കഴിഞ്ഞ് കുടുംബമായി ഡാളസിൽ പാർക്കുന്നു. ഇളയ മകൻ 21 വയസ്സ്, എഞ്ചിനീയറിംഗിൽ മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഫൈനൽ ഇയർ. ഞങ്ങളെ ഓർത്ത് ദൈവമക്കൾ പ്രാർത്ഥിക്കണം. ചില മാസങ്ങൾക്കുള്ളിൽ ന്യൂയോർക്ക് പട്ടണത്തിൽ നിന്ന് ദൈവം തുടർന്ന് ഞങ്ങളെ അയക്കുന്നതാണ് മറ്റൊരു സ്ഥലത്തേക്ക് കടന്നുപോയി പ്രവർത്തിപ്പാനായിട്ടുള്ള ക്രമീകരണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇത്രത്തോളം ദൈവം വഴി നടത്തിയ അവൻ്റെ കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അല്പസമയത്തെ ഹ്രസ്വമായ ഒരാലോചനയ്ക്കായിട്ട് ഒരു വേദഭാഗം വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. ലെറ്റ് അസ് ടേൺ ടു ദ ബുക്ക് ഓഫ് ജനസിസ് ചാപ്റ്റർ 22. ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ അധ്യായം, അതിൻ്റെ 5-ാം വാക്യത്തിൻ്റെ ഒടുവിലത്തെ ഭാഗം വായിക്കാൻ. ഏഴാം വാക്യത്തിന്റെ കൂടുവിലത്തെ ഭാഗം കൂടെ വായിച്ചാട്ട്. തീയും വിറകുമുണ്ട്, തീയും വിറകുമുണ്ട് എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെ എന്ന് അവൻ ചോദിച്ചു. There is fire and there is where is the lamb for the burnt offering? ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെ? ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിനം ദൈവത്തിൻ്റെ ജനം ദൈവസന്നിധിയിൽ കൂടി വരുന്നത് ദൈവത്തിന് കൊടുക്കുവാൻ ആരാധിപ്പാനാണ്. ദൈവത്തിൻ്റെ നാമത്തിന് തക്കതായ പുകഴ്ചയും ബഹുമാനവും അർപ്പിക്കേണ്ടതിന് വേണ്ടിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാപിച്ച നന്മകൾക്കനുസരിച്ച് ദൈവത്തിന് കൊടുക്കേണ്ടുന്ന ദിവസമാണ് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിനം. അതാണ് പ്രാമുഖ്യമായ നമ്മുടെ കൂടിവരവിൻ്റെ ഉദ്ദേശം. ഇന്നത്തെ ഈ ആരാധനായോഗത്തിൽ, ഒരു ആരാധനായോഗം എന്ന നിലയിൽ ആരാധനയോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ ഓർപ്പിച്ചുണർത്തുവാൻ തക്കവണ്ണമാണ് ദൈവകൃപയിൽ ആശ്രയിച്ച് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് ടെക്സ്റ്റ് ആയിട്ട് ഇന്ന് തെരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. അബ്രഹാം തന്റെ ഏകജാതനായ പുത്രനെ ഇസഹാക്കിനെ യാഗാർപ്പണം ചെയ്ത സംഭവ കഥ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഉൾപ്പെടെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ സംഭവകഥയെക്കുറിച്ച് പ്രസ്താവിപ്പാനല്ല ഞാൻ താല്പര്യപ്പെടുന്നത്. എന്നാൽ ഈ സംഭവകഥയിൽ കൂടെ ആരാധനയോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവിന് നമുക്ക് നൽകി തരുവാനുള്ള ചില ചിന്തകൾ, ആലോചനകൾ ഹ്രസ്വമായ സമയത്തിനുള്ളിൽ നിങ്ങളുടെ മുമ്പിൽ വെക്കുവാൻ ഞാൻ താല്പര്യപ്പെടും. സമയം കടന്നു പോകുന്നു എന്നുള്ളത് എനിക്കറിയാം. എന്നാൽ എന്താണ് സംസാരിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു രത്ന ചുരുക്കം പ്രാരംഭമായിട്ട് പ്രസ്താവിക്കാം. 1, ആരാധകൻ ദൈവവിളി കേട്ടവൻ ആയിരിക്കണം. 2, ആരാധകൻ വേർപാട് അനുഷ്ഠിക്കുന്നവൻ ആയിരിക്കണം. 3, ആരാധനയിൽ തിരക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. അടുത്തത്, ആരാധകന് ദൈവിക കരുതലിൻ്റെ അനുഭവം. ആരാധക സത്യാരാധകന് വേണ്ടി ദൈവം കരുതുന്ന ദൈവമാണ്. ഒടുവിൽ ആരാധകൻ വ്യവസ്ഥ പ്രകാരം ദൈവത്തെ ആരാധിച്ച് മടങ്ങിപ്പോകുമ്പോൾ അവൻ ഐശ്വര്യമായി സമൃദ്ധിയായ അനുഗ്രഹത്തോടുകൂടെ പോകുവാൻ കൊണ്ടുവിടെയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിനെ ദൈവം വിളിച്ചു. ബേർശേബായിൽ അബ്രഹാം പാർക്കുന്ന കാലഘട്ടത്തിൽ ദൈവം അബ്രഹാമിനെ വിളിച്ചു. അബ്രഹാമിനെ എന്ന് വിളിച്ചതിന് ഞാനിതാ എന്ന് പറഞ്ഞ് തന്നെത്താൻ താൻ സമർപ്പിച്ചു കൊടുക്കുകയാണ്. അബ്രഹാമിന്റെ ജീവിതത്തിൽ ദൈവശബ്ദം കേൾക്കുന്നത് ഇതം പ്രഥമമായിട്ടല്ല. അനേക സന്ദർഭങ്ങളിൽ അബ്രഹാം ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ടുള്ളവനാണ്. അബ്രഹാമിന്റെ ജീവിതത്തിലുണ്ടായ ദൈവവിളിയുടെ പ്രഥമ സംരംഭ ആ ഘട്ടത്തെ പറ്റി നാം വായിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ാമത്തെ അധ്യായത്തിലാണ്. സ്തെഫാനോസിന്റെ പ്രസംഗത്തിൽ തങ്ങളുടെ പിതാക്കന്മാരെ ദൈവം വേർതിരിച്ചതാണെന്ന ആ ചരിത്രം പറഞ്ഞു വരുമ്പോൾ പറയുന്നു, നമ്മുടെ പിതാവായ അബ്രഹാം മെസൊപ്പൊഹാരാനിൽ വന്ന് പാർക്കുന്നതിന് മുമ്പേ മെസൊപ്പൊട്ടോമിയയിൽ താൻ ആയിരിക്കുമ്പോൾ തേജോമയനായി ദൈവം തനിക്ക് പ്രത്യക്ഷപ്പെട്ടു. നിന്റെ ദേശത്തെയും നിന്റെ ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാന്നിരിക്കുന്ന ദേശത്തേക്ക് പോകാം എന്ന് പ്രസ്താവിച്ചു. അതിനുശേഷമായി ഹാരാനിൽ വെച്ച് അബ്രഹാമിന് വീണ്ടും ദൈവം പ്രത്യക്ഷപ്പെട്ട് തന്നോട് സംസാരിക്കുന്ന കാര്യമാണ് ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായത്തിന്റെ പ്രാരംഭ ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് കോണ്ടെക്സ്റ്റ്. അവിടെ പ്രസ്താവിച്ചപ്പോൾ പറഞ്ഞു, നീ നിന്റെ ദേശത്തെയും നിന്റെ ചാർച്ചക്കാരെയും മാത്രം വിട്ടാൽ പോരാ, നിന്റെ പിതൃഭവനത്തെ കൂടെ വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ ഈ ഞാനിതാ എന്ന് പറഞ്ഞ് തന്നെ താൻ ഏൽപ്പിച്ചെടുക്കുന്ന നിലയിൽ ദൈവമായിട്ട് വളരെ ഈ സ്ഥലമാണ് ഹല്ലേലൂയ. കർത്താൽപ്രിയ സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിൽ എന്തെങ്കിലും ദൈവത്തിന്റെ ശബ്ദം വ്യക്തമായി വ്യക്തിപരമായി ആളത്വമായി ദൈവനോട് സംസാരിച്ചു എന്ന് പ്രസ്താവിക്കത്തക്ക നിലയിലുള്ളതാണ് രംഗം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എത്ര ഘട്ടങ്ങൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്? ഒരു കാലത്ത് ദൈവശബ്ദം കേൾക്കുവാൻ്റെ കൂടെ ഇടയായി തീർന്നിട്ട് ഉണ്ട് എന്നുള്ളത് തുറന്ന സത്യമാണ്. എന്നാൽ കൂടെ കൂടെ അബ്രഹാമിനെ പോലെ ദൈവശബ്ദത്തിന് വേണ്ടി കാതുകൾ കോർത്തിരിക്കുന്ന അനുഭവം ദൈവമാണ് സംസാരിക്കുന്നതെന്ന് തിരിച്ചറിയുവാനുള്ളതാണ് ആ പ്രത്യേക അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാനിതാ എന്ന് പറഞ്ഞ തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിനെ പോലെ ഞാനും നിങ്ങളും കാലാകാലങ്ങളിൽ ദൈവത്തിന്റെ വിളി കേട്ട് ഇറങ്ങി പുറപ്പെട്ടവരാണ്. കർത്താവിന് മഹത്വം. എങ്ങനെയാണ് ദൈവം നമ്മെ വിളിച്ചത്? സുവിശേഷം മുഖാന്തരം നമ്മെ വിളിച്ചു. യഹോവയാകുന്ന ദൈവം ഇന്നും സൂര്യന്റെ ഉദയം മുതൽ അസ്തമാനം വരെ മാനവരാശിയെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏദൻ പൂങ്കാവനത്തിൽ ആ വിളി തുടങ്ങിയതാണ്. ആദാമേ നീ എവിടെ എന്ന് തുടങ്ങി ഉള്ളതാണ് ആ വിളി ഇന്നും നൂറ്റാണ്ടുകളായി തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും മനുഷ്യനെ ദൈവം വിളിക്കുന്നു, തന്റെ പുത്രന്റെ സുവിശേഷം മുഖാന്തരം വിളിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മെ വിളിച്ചതായ വിളിയുടെ മഹാത്മ്യത്തെ പറ്റി വിശുദ്ധ വചനത്തിൽ നമുക്ക് കാണുവാൻ കൊണ്ട് സാധിക്കുന്നുണ്ട്. നാം അവനെ അറിയാതെ ഇരുന്നപ്പോൾ, പ്രൈസ് ദ ലോർഡ്, ഞാൻ ദൈവസന്നിധിയിൽ വിട്ട വിദൂരതയിലായിരുന്നപ്പോൾ ദൈവം നമ്മെ ഓരോരുത്തരെയും ഓമന പേര് ചൊല്ലി വിളിച്ച് ഈ കൃപയിൽ കൊണ്ടുവന്നതാണ് ദൈവത്തിന് മഹത്വം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ദൈവം നമ്മെ എങ്ങനെയാണ് വിളിച്ചത്? വിശുദ്ധ വിളി കൊണ്ട് അവൻ നമ്മെ വിളിച്ചു. ദൈവം നമ്മളെ എങ്ങനെ വിളിച്ചു? സ്വർഗീയ വിളിയാൽ അവൻ നമ്മെ വിളിച്ചു. എങ്ങനെയാണ് ദൈവം നമ്മെ വിളിച്ചത്? പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പരമവിളിയാൽ അവൻ നമ്മെ വിളിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഉന്നതമായ വിളി കൊണ്ട്, സ്വർഗീയമായ വിളി കൊണ്ട്, വിശുദ്ധമായ വിളിയാൽ പേര് ചൊല്ലി കാലാകാലങ്ങളിൽ തന്റെ പുത്രന്റെ സുവിശേഷ മുഖാന്തരം ഞാനും നിങ്ങളും വിളിച്ച് വേർതിരിക്കപ്പെട്ടത് കൊണ്ടാണ് ഇന്ന് ദൈവത്തെ ആരാധിപ്പാന്റെ കോണം നാം പ്രാപ്തരായിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ആരാധന എന്ന് പറയുന്നത് ദൈവശബ്ദം വ്യക്തമായി കേട്ട് ദൈവവിളി കേട്ട് അനുസരിച്ചവർക്ക് മാത്രമായിട്ടുള്ളതാണ് ആരാധന എന്ന് പറയുന്ന പദവി. ദൈവത്തിന് സ്തോത്രം. ദൈവവിളി കേട്ടിട്ടില്ലാത്ത ആർക്കും തന്നെ ദൈവത്തെ ആരാധിപ്പാന്റെ കോണം അർഹതയില്ല. ദൈവത്തിന് മഹത്വം. ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ ഇന്നായിരിക്കുന്നത് ആകസ്മികമായ ഒരു സംഭവമല്ല. ഇറ്റ് ഈസ് നോട്ട് ബൈ ചാൻസ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനും നിങ്ങളും ഈ കൃപയിൽ ആയിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം. ദൈവം നമ്മെ വിളിച്ചു എന്നുള്ള യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ടാണ് ദൈവത്താൽ വിളിക്കപ്പെടുവാൻ്റെ കൊണം ഇടയായി തീർന്നത്? രോമാലേഖനത്തിൽ പൗലോസ് പറയുന്നത് ശ്രദ്ധിക്കണം. തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരായി തീരുവാൻ്റെ കൊണം നമ്മളെ മുൻനിയമിച്ചിരിക്കുന്നു. ഇത് പറഞ്ഞിട്ട് പറയുകയാണ്, മുൻനിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പിതാവാകുന്ന ദൈവത്തിന്റെ മുൻനിയമനത്തിൽ പെടാത്ത യാതൊരുവനും വിളിക്കപ്പെടുകയില്ല. പിതാവാകുന്ന ദൈവത്തിന്റെ ആ മുൻനിയമനത്തിൽ പെട്ടവർക്ക് മാത്രമാണ് സമയാസമയങ്ങളിൽ ഈ കൃപയിലേക്ക് ആനയിക്കപ്പെടുവാൻ്റെ കൂടെ ഭാഗ്യം ലഭിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ പ്രിയപ്പെട്ടവരായി നമ്മുടെ ചുറ്റുപാടുകളിൽ എത്രയോ പേര് സുവിശേഷം നമ്മളെക്കാളധികം കേട്ടവരുണ്ട്. എന്നാൽ പലർക്കും അത് ഇന്ന് സുഗ്രാഹ്യമാകാതെ ഇരിക്കുമ്പോൾ, ഈ സുവിശേഷത്തിന്റെ പ്രകാശനത്തിലേക്ക് വഴി നടത്തപ്പെടാതെ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപയാൽ ഹല്ലേലൂയ, ഈ ദൈവവിളിയെ അനുസരിച്ച് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ, നമ്മുടെ കാതുകളെ വണക്കുവാൻ, ഹൃദയത്തെ തുറക്കുവാൻ, നാഥ ഞാനിതാ കടന്നു വരുന്നു എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുവാൻ എന്തുകൊണ്ട് സാധിച്ചിരിക്കുന്നു? ദൈവത്തിന്റെ മുൻനിർണയത്തിൽ ഞാനും നിങ്ങളും പെട്ടത് കൊണ്ടാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ആ പ്രീ ഡെസ്റ്റിനേഷനിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്ന ആളാണ്. ഹല്ലേലൂയ. അതാണ് ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചത്. യാദൃച്ഛിക സംഭവമല്ല ദൈവസഭ. യാദൃച്ഛികമായി ഉണ്ടായതല്ല ദൈവസഭയിലെ വ്യക്തിപരമായി ദൈവസഭയിലുള്ള ഓരോ അംഗവും ഈ കൃപയിലേക്ക് ആനയിക്കപ്പെട്ടത് ഒരു യാദൃച്ഛികമായ ബൈ ചാൻസ് ആയിട്ട് സംഭവിച്ച ഒരു സംഭവമല്ല. ദൈവത്തിന്റെ മുൻനിയമനം മുഖാന്തരം സമയാസമയങ്ങളിൽ ഈ വിളി നമുക്ക് ലഭിച്ചത് കൊണ്ടാണ് ഈ കൃപയിൽ നാം ഇന്നായിരിക്കുന്നത്. അങ്ങനെ ദൈവത്താൽ വിളിക്കപ്പെട്ട ദൈവത്തിന്റെ ജനമാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ വിഷയം വിട്ടുപോകരുത്. ആരാധകൻ ദൈവവിളി കേട്ടവനായിരിക്കണം. രണ്ടാമതായി അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, അബ്രഹാമിനെ ദൈവം വിളിച്ചു, നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന മകനെ, നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയാതെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതാണെന്ന സ്ഥലത്ത് ചെന്ന് അവനെ എനിക്ക് വേണ്ടി ഹോമയാഗം അർപ്പിക്കണം. ദൈവത്തിന് സ്തോത്രം. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഈ പറഞ്ഞത്. ഇതിനു മുൻപ് പറഞ്ഞിട്ടുള്ള സകല കാര്യങ്ങളും അബ്രഹാം പൂർണ്ണമായിട്ട് വിധേയപ്പെട്ട് അനുസരിച്ച് ഏൽപ്പിച്ചു കൊടുത്തു. എന്നാൽ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ അബ്രഹാമിന്റെ പ്രതികരണം എന്തായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവം ഈ പരീക്ഷ തന്റെ മുമ്പാകെ വരുത്തുകയുണ്ടായത്. നമുക്കറിയാം, ദീർഘ വർഷങ്ങൾ, 75-ാമത്തെ വയസ്സിൽ വാഗ്ദത്തം ലഭിച്ചു. സുദീർഘമായി 25 വർഷം നോക്കിപ്പാർത്ത ശേഷമാണ് വാഗ്ദത്തം നിവർത്തി തന്റെ ജീവിതത്തിൽ പ്രാപിച്ചത്. അർത്ഥാൽ ഇസഹാക്ക് ജാതനാകുവാൻ ഇടയായി തീർന്നത്. ഈ മകനെയാണ് പറയുന്നത്, അബദ്ധം പറ്റാതിരിക്കേണ്ടതിന് വേണ്ടിയാണ് പറഞ്ഞത്, നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന മകനെ, ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് എനിക്ക് വേണ്ടി യാഗം കഴിക്കണം, ഹോമയാഗമായിട്ട് അവനെ അർപ്പിക്കണം. മറ്റുള്ള യാഗങ്ങളെ കുറിച്ച് ലേവ്യ പുസ്തകത്തിൽ വ്യവസ്ഥകളുണ്ട്. മറ്റിതര യാഗങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഹോമയാഗം എന്ന് പറയുന്നത് ആ യാഗത്തിൽ ഹോമിക്കപ്പെടുന്ന വെന്ത് ചാമ്പലായി തീർന്നത് സമ്പൂർണമായി ചാരമാക്കപ്പെടുന്ന ഒരു യാഗമാണ് ഹോമയാഗം. പുതിയ നിയമാർത്ഥത്തിൽ സമ്പൂർണമായ ഒരു സമർപ്പണത്തെ, ഒരു ഡെഡിക്കേഷനെയാണ് അത് കാണിക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവവിളി കേട്ട് അനുസരിച്ച് അവന്റെ പിന്നാലെ ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റവും സ്നേഹിക്കുന്നതിനെ അവന് വേണ്ടി അർപ്പിക്കുവാൻ, ഹോമയാഗമായി സമർപ്പണം ചെയ്യുവാൻ തക്കെ വേണം. നമ്മോട് ആവശ്യപ്പെട്ടാൽ അതും കൂടെ അർപ്പിക്കുവാൻ തക്കെ വേണം. നമുക്ക് സാധിക്കുമോ? നമ്മളെ തന്നെ നമുക്കൊന്ന് സമർപ്പിക്കാം, ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന് സ്തോത്രം. ആരാധനയ്ക്ക് വ്യവസ്ഥയുണ്ട്. എവിടെയെങ്കിലും ആരാധിപ്പാൻ്റെ കോണം സാധ്യമല്ല. ദൈവത്തിന് സ്തോത്രം. ആരാധകൻ വേർപാട് അനുഷ്ഠിക്കുന്നവനായിരിക്കണം. തന്നോടൊപ്പം 3 ദിവസത്തെ വഴിയകലം ചെന്ന് ദൈവം കൽപ്പിച്ച സ്ഥലത്ത് അവരെത്തി. മോറിയാദ് മലയിൽ അവനെ ഹോമയാഗം കഴിപ്പാനായിട്ട് പോവുകയാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. മിസ്രയീമിൽ നിന്ന് ഇസ്രായേലിന്റെ ഉദ്ധാരണത്തോടുള്ള ബന്ധത്തിൽ ദൈവം മോശെ മുഖാന്തരം സംസാരിക്കുമ്പോൾ അവരോട് പറയുന്നത് ശ്രദ്ധിക്കണം. മോശെയോട് പറയുകയാണ്, ഞങ്ങൾ 3 ദിവസത്തെ വഴി അകലം അങ്ങ് മരുഭൂമിയിൽ ചെന്ന് ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കേണ്ടതിന് ഞങ്ങളെ വിട്ടയക്കണമെന്ന് എബ്രായരുടെ ദൈവം പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ആരാധന മിസ്രയീമിലല്ല നടക്കേണ്ടത്, ആരാധനയെതിരെ സമീപത്തുള്ള സ്ഥലത്തല്ല നടക്കേണ്ടത്, ആരാധന 3 ദിവസത്തെ വഴി അകലം മരുഭൂമിയിലാണ് ആരാധിക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. അർത്ഥാൽ പുതിയ നിയമ ആരാധന എന്ന് പറയുന്നത് വേർപാട് അനുഷ്ഠിച്ചുകൊണ്ടുള്ള ആരാധനയാണ്, അത് ദൈവം കൽപ്പിക്കുന്ന സ്ഥലത്തുള്ള ആരാധനയാണ്. ദൈവത്തിന് സ്തോത്രം. നിയമമുണ്ട്, വ്യവസ്ഥയുണ്ട്. ഏതെങ്കിലും നിലകളിൽ ആരാധിച്ചാൽ പോരാ, ആരാധനയ്ക്ക്, സത്യാരാധകന്റെ ആരാധനയ്ക്ക് ഒരു വ്യവസ്ഥയുണ്ട്, ഒരു പ്രമാണമുണ്ട്. പ്രമാണം വിട്ടുള്ള യാതൊരു ആരാധനയും ദൈവം സ്വീകരിക്കുന്നതല്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിപ്പാൻ, വേർപാട് അനുഷ്ഠിച്ചുകൊണ്ട് ആരാധിപ്പാന്റെ കോണം. കാലാകാലങ്ങളിലായി വേർതിരിക്കപ്പെട്ട ദൈവത്തിന്റെ ജനമാണ് ഇന്ന് പകൽക്കാലം ഇവിടെ ദൈവസന്നിധിയിലായിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. അടുത്ത ഞായറാഴ്ചയും പ്രിയ സഹോദരൻ റോഹിയും തന്റെ സഹധർമ്മിണിയും ഒരുമിച്ച് വേർപാട് അനുഷ്ഠിച്ച് സത്യത്തിനും ആത്മാവിലും ദൈവത്തെ ആരാധിപ്പാൻ, വേർതിരിക്കപ്പെടുവാൻ, വിശ്വാസ സ്നാനം സ്വീകരിച്ച് ദൈവസഭയോട് ചേരുവാൻ പോകുന്നു എന്നുള്ളത് കേട്ടപ്പോൾ എന്റെ ഹൃദയം തുടച്ചു വികസിക്കുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അടുത്ത സന്ദർഭങ്ങളിൽ അനേകര് ഈ സത്യാരാധനയുടെ ബാന്ധാവിലേക്ക് ഇവിടെ ആനയിക്കപ്പെടുവാൻ, പല കുടുംബങ്ങളെ ദൈവം വേർതിരിച്ചു എന്നുള്ളത് കേട്ട് ഞാൻ സന്തോഷിക്കുകയുണ്ടായി. ദൈവത്തിന് മഹത്വം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ആരാധകൻ വേർപാട് അനുഷ്ഠിക്കുന്നവനായിരിക്കണം. മറ്റൊന്ന് നാം വായിച്ചല്ലോ, ദൈവത്തിന്റെ ദാസനായ അബ്രഹാമും ഇസഹാക്കും ഒരുമിച്ച് മോറിയായുടെ കയറ്റം കരേറി മുകളിലേക്ക് പോകുമ്പോൾ പ്രൈസ് ദ ലോർഡ്, ആരാധകൻ ആരാധിപ്പാൻ കടന്നു പോകുന്ന സന്ദർഭത്തിൽ മകൻ അപ്പനോട് ചോദിക്കുകയാണ്, തീയുണ്ട്, വിറകുണ്ട്, എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെ? ദൈവത്തിന് സ്തോത്രം. ആരാധനയുടെ കേന്ദ്ര ബിന്ദു കുഞ്ഞാടാണ്. പ്രൈസ് ദ ലോർഡ്. ആടിന്റെ സാന്നിധ്യമില്ലാത്ത ആരാധന ആരാധനയല്ല. ദൈവത്തിന് സ്തോത്രം. ആഴ്ചോട്ടത്തിന്റെ 1-ാം ദിനത്തിൽ ദൈവത്തിന്റെ ജനം ദൈവത്തെ ആരാധിപ്പാന്റെ കോണം കൂടി വരുമ്പോൾ അടുക്കപ്പെട്ട കുഞ്ഞാടിന്റെ വിലയേറിയ സാന്നിധ്യം മാർമികമായി നമ്മെ സൂചിപ്പിക്കുന്നത് കർത്താവിന്റെ വിശുദ്ധ മേശയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ഇന്നേക്ക് 2000 വർഷങ്ങൾക്കപ്പുറത്ത് കാൽവരിയുടെ ഉന്നതത്തിൽ നമുക്ക് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ആ ദൈവ കുഞ്ഞാടിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവനെ ഓർത്തുകൊണ്ട് അവന്റെ മേശയ്ക്ക് ചുറ്റിലും ഇരുന്നാണ് ദൈവത്തിന്റെ ജനം വീണ്ടെടുക്കപ്പെട്ടവർ ദൈവത്തെ ആരാധിക്കേണ്ടുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവ വിളി കേട്ടിറങ്ങിപ്പെട്ട പുറപ്പെട്ടതാണ് ദൈവത്തിന്റെ പൈതൽ. വേർവാടനിഷ്ഠിച്ച് ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതൽ. അറുക്കപ്പെട്ട കുഞ്ഞാടിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് വേണം അവന്റെ ആരാധന ക്രമീകരിപ്പാൻ. ദൈവത്തിന് സ്തോത്രം. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളിൽ നമ്മുടെ പിതാക്കന്മാർ അപ്പം നുറുക്കുവാൻ, കൂട്ടായ്മ ആചരിപ്പാൻ, കുഞ്ഞാടിനെ ഓർക്കുവാൻ, ദൈവോജനം ശ്രമിപ്പാൻ, സദുപദേശങ്ങൾ പ്രാപിപ്പാൻ, അന്യോന്യം ധൈര്യപ്പെടുവാനാണ് ദൈവസന്നിധിയിൽ കൂടി വന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ്യാ. പിന്നിട്ട സുദീർഘ വർഷങ്ങളിലായി കർത്താവിന്റെ മേശയില്ലാതെ ഇല്ലാത്ത ഒരു സഭായോഗത്തിൽ ഞാൻ സംബന്ധിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ദൈവത്തിന് സ്തോത്രം. അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ആ സാന്നിധ്യം നമ്മുടെ ആരാധനയിലുണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അതാത് സ്ഥലങ്ങളിലെ ക്രമീകരണങ്ങളുള്ളതായ ബന്ധത്തിൽ അത് ക്രമീകരിച്ചിരിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഞാനൊരു പൊതു സത്യം നിങ്ങളോട് പറയാം, ആരാധനയുടെ കേന്ദ്രബിന്ദു കുഞ്ഞാടായിരിക്കണം. പ്രൈസ് ദ ലോർഡ്. പാട്ടുണ്ട്, ആരാധനയുണ്ട്, മറ്റ് സന്നാഹങ്ങളെല്ലാം ഉണ്ട്, തീയുണ്ട്, വിറകുണ്ട്, എല്ലാം എല്ലാം ഉണ്ടെങ്കിലും കുഞ്ഞാടില്ലെങ്കിൽ ആരാധനയാകുന്നല്ല. ദൈവത്തിന് സ്തോത്രം. അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ സകല ബഹുമാനം മഹത്വം പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, നീ യോഗ്യൻ എന്ന് പ്രസ്താവിച്ചു വേണം നാം ദൈവത്തെ ആരാധിക്കുവാൻ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ആരാധനയ്ക്ക് കടന്നുപോയ സന്ദർഭത്തിൽ നമുക്കറിയാം രാവിലെ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, സമയ ചുരുക്കത്താൽ ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അബ്രഹാം തന്റെ മകനായ ഇസഹാക്കിനെ കൂട്ടി തന്റെ ദാസന്മാരെയും കഴുതകളുമായിട്ട് പുറപ്പെട്ട് മുൻപോട്ട് പോയി. മോറിയായുടെ കാറ്റത്ത് താഴ്നിലയിൽ അവരെത്തിയപ്പോൾ ആ പ്രത്യേക സ്ഥലത്തെത്തിയതാർന്ന സന്ദർഭത്തിൽ അബ്രഹാം പറയുകയാണ്, ദാസന്മാർ നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പിൻ, ഞാനും മകനും ഞങ്ങൾ അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം. ദൈവത്തിന് സ്തോത്രം. മൂലഭാഷയിൽ എബ്രായ ഭാഷ സംബന്ധിച്ച് പ്രാവീണ്യം സിദ്ധിച്ചിരിക്കുന്നവർ പറയുന്നത് അത് പ്ലൂറൽ സെന്റൻസിലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാനും മകനും ഞങ്ങൾ ഒരുമിച്ച് അവിടെ ആരാധന കഴിച്ച ശേഷം ഞങ്ങൾ ഇരുവരും എന്നുള്ളത് ആ അർത്ഥത്തിലാണ് അവിടുത്തെ ആ വാക്ക് ആ വാചകം പ്രയോഗിച്ചിരിക്കുന്നത് എന്നാണ്. ദൈവത്തിന് സ്തോത്രം. ആരാധിപ്പാൻ വരുന്ന ദൈവത്തിന്റെ മക്കൾ ദാസനെയും കഴുതയും ഒക്കെ നിർത്തേണ്ടടത്ത് നിർത്തിയ ശേഷം വേണം ആരാധനയ്ക്ക് വരുവാൻ. പ്രൈസ്തലാണ്. വ്യാഖ്യാനമൊന്നും ഞാൻ പറയുന്നില്ല, അവരവർക്കറിയാം അവരുടെ ജീവിതത്തിൽ എന്താണ് ഈ കഴുത, എന്താണ് ഈ ദാസന്മാരെന്നൊക്കെ ഉള്ളത്. ദൈവത്തിന് സ്തോത്രം. ദാസന്മാരും കഴുതകളും ഒക്കെ ഉണ്ടെങ്കിൽ ആരാധന അലങ്കോട്ട് പോകും, ആരാധിക്കേണ്ടതുപോലെ ആരാധിപ്പാൻ സാധ്യമല്ല, അവിടെ യാഗം നടക്കുകയില്ല, യാതൊരു സന്ദേഹവുമില്ല. മിസ്റ്റർ സാറായോട് ചോദിച്ചിരുന്നെങ്കിൽ അന്ന് അന്നത്തെ ഈ ആരാധനയ്ക്ക് പോക്ക് നടക്കുകയില്ല. അബ്രഹാം അധികാലത്തെഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി. ദൈവത്തെ ആരാധിക്കുന്ന വിഷയത്തോടെ ബന്ധത്തിൽ മാംസരക്തങ്ങളോട് അഭിപ്രായം ആലോചനയും കൂടി ശേഷം അവരുടെ പെർമിഷനുമായിട്ടല്ല ദൈവത്തെ ആരാധിപ്പാൻ പോകേണ്ടത്. ദൈവത്തിന് മഹത്വം ആരാധനയ്ക്ക് മുൻതൂക്കം കൊടുക്കുക. ഹല്ലേലൂയ. കഴുതയും ദാസന്മാരെയൊക്കെ നിർത്തേണ്ടടത്ത് നിർത്തുക, വേർപാട് അനുഷ്ഠിച്ച് ദൈവം കൽപ്പിക്കുന്നതാണ് സ്ഥലത്ത് ആരാധിക്കുക. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ മോറിയായുടെ കയറ്റം കലേറി പോകുന്ന ആ കാഴ്ച നിങ്ങൾ ശ്രദ്ധിക്കണം. വാർദ്ധക്യം ചെന്ന ആ പ്രിയ പിതാവും തന്നോടൊപ്പം താൻ മകളുടെ ഈ മകന്റെ തോളിൽ ആരാധനയ്ക്ക് അർപ്പിക്കുവാൻ യാഗം കഴിപ്പാണ്ട് കോണം ഭാരമേറിയ ഒരു വിറകിന്റെ കെട്ട് അവന്റെ തോളിന്മേലുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. മാതാപിതാക്കളും കുഞ്ഞുങ്ങളും എല്ലാവരും ഒരുമിച്ചാണ് ദൈവത്തെ ആരാധിക്കേണ്ടുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ആരോ ഒരു കർത്താവിന്റെ ദാസി ഇന്ന് സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞങ്ങളാരും നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളോട് ഒരുമിച്ച് നമ്മുടെ അനന്തര തലമുറയോട് ചേർന്ന് ദൈവത്തെ ആർത്ഥിപ്പാൻ്റെ കോൺ ദൈവം തന്നിരിക്കുന്ന പദവി ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. അവനറിയാമായിരുന്നു, ഇസഹാക്കിനെ അറിയാം എന്തവാ ആരാധന എന്ന് പറഞ്ഞാൽ യാഗത്തിന് എന്താണ് ആവശ്യം. അതുകൊണ്ടാണ് ചോദിച്ചത്, ഇവിടെ വിറകൊണ്ട് തീയുണ്ട് കാര്യങ്ങളുണ്ട്, ആകുട്ടി എവിടെ. ദൈവത്തിന് സ്തോത്രം. യാഗത്തിന് ആട് ആവശ്യമാണെന്നുള്ളത് അറിയാമായിരുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെമല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾക്കും കർത്താവ് മതിയായവനാണ്, അവരും ദൈവത്തെ ആരാധിക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അബ്രഹാം പറഞ്ഞ മറുപടി ശ്രദ്ധിക്കണം. ജഹോവ ജൈറേ. ദൈവം നോക്കിക്കൊള്ളും, ദൈവം കരുതും. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. വ്യവസ്ഥ അനുസരിച്ച് ദൈവത്തെ ആരാധിപ്പാൻ്റെ കോണം ഞാനും നിങ്ങളും തുനിഞ്ഞാൽ നിശ്ചയമായിട്ടും ദൈവം അങ്ങനെയുള്ള തൻ്റെ മക്കൾക്ക് വേണ്ടി, ഭക്തന്മാർക്ക് വേണ്ടി അവൻ കരുതുന്ന ദൈവമാണ്. പ്രൈസ് ദ ലോർഡ്, ഹാലലൂയ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൻ്റെ ഭാരങ്ങൾ വേറിക്കൊണ്ട് അടുത്ത ചുവട് ഇവിടെ വെക്കും, എങ്ങനെ മുൻപോട്ട് പോകും, ഏത് നിലയിൽ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യമായി തീരും, എൻ്റെ ജോലിയുടെ വിഷയം, എൻ്റെ തലയായ്പാലിൻ്റെ വിഷയം, ഇതെങ്ങനെയെന്ന് ഭാരപ്പെട്ട നട്ടതിരിയുന്ന സഹോദര സഹോദരി നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു കാലത്തും സമ്മതിക്കേയില്ല. കാട്ടിലെ മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞിനും തക്ക സമയത്ത് അതതിന്റെ തീനെത്തിച്ചു കൊടുക്കുന്നവനാണ് നമ്മുടെ ദൈവം. ബാലസിംഹങ്ങളുടെ വില കിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും യാതൊരു കോപവും വരുത്തുകയില്ല. ദൈവത്തിന് മഹത്വം. അബ്രഹാം വീട്ടിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഹാലലൂയ്യ, ദൈവത്തിന്റെ കരുതലായ ആ ആടിനെ കണ്ടുകൊണ്ടല്ല അവൻ ഇറങ്ങി പുറപ്പെട്ടത്, എന്നാൽ വിശ്വാസത്താൽ തന്റെ ചുവടുകൾ വെച്ച് സർവശക്തനും നിത്യനുമാകുന്ന ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിന്റെ സകല മഹത്വവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ഏകജാതനെ അർപ്പിക്കുവാനായിട്ട് താൻ ഇറങ്ങി പുറപ്പെട്ട് തക്ക സമയത്ത് ദൈവത്തിന്റെ കരുതലവന് വേണ്ടി കാടുവാൻ കൊണ്ട് സാധിച്ചു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇന്നേക്ക് 35 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഇറങ്ങി പുറപ്പെട്ട ധാരണ സന്ദർഭത്തിൽ മുൻപോട്ടുള്ള വഴിത്താരയെല്ലാം കണ്ടുകൊണ്ടല്ല ഞാൻ ഇറങ്ങിയത്, എന്നാൽ ജീവിതത്തിന്റെ യാത്രയിൽ ആവശ്യം വേണ്ടുന്നതാണ് എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും അതത് സന്ദർഭങ്ങളിൽ സർവകൃപാലുവാകുന്ന ദൈവം ചൊരിഞ്ഞു തന്നു എന്നുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശ്വാസത്താൽ ചുവടുകൾ വെച്ച് എന്നേക്കാൾ സുദീർഘ വർഷങ്ങൾ കർത്താവിനെ സേവിച്ച അനേക പ്രിയപ്പെട്ടവർ എന്റെ മുൻപാകെ ഉണ്ടല്ലോ. ദൈവം നമ്മെ എത്രത്തോളം നടത്തി, അവൻ നമ്മെ കരുതി, നമുക്ക് വേണ്ടി കരുതി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവൻ കരുതുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, ഒടുവിലായി നമുക്ക് മനസ്സിലാക്കുവാൻ എന്തൊക്കെയാണ് സാധിക്കുന്നത്? ആരാധകൻ ആരാധന കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ ദൈവശബ്ദം വീണ്ടും കേട്ട് ഐശ്വര്യമായ അനുഗ്രഹത്തോടുകൂടിയാണ് മടങ്ങിപ്പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാമല്ലോ, ഇസഹാക്കിനെ പിടിച്ച് യാഗം കഴിപ്പാൻ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. അപ്പോഴാണ് ദൈവശബ്ദം ഉണ്ടാകുന്നത്, അബ്രഹാമേ അബ്രഹാമേ, ബാലന്റെ മേൽ കൈവയ്ക്കരുത്. അബ്രഹാം പെട്ടെന്ന് പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ പിമ്പുറത്ത് ആട്ടുകൊറ്റൻ കാട്ടിൽ കുരുങ്ങിക്കിടക്കുന്നതായി തനിക്ക് വിഷയഭവിക്കുകയുണ്ടായി. ഇസഹാക്കിന് പകരം അവിടെ ആട്ടുകൊറ്റനെ യാഗം കഴിച്ചു. അബ്രഹാമിനോട് ദൈവം സംസാരിക്കുകയാണ്, അബ്രഹാമേ നീ ഈ കാര്യം ചെയ്ത് നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായകൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞു, അബ്രഹാമിന് അനേക സന്ദർഭങ്ങളിൽ ദൈവശബ്ദം കേട്ടിട്ടുണ്ട്. അബ്രഹാമിനോട് ദൈവം ഇടപെട്ടിട്ടുണ്ട്. ഒരൊറ്റ പ്രാവശ്യം പോലും ഇതിനു മുമ്പ് ഐശ്വര്യമായി അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ പേര് വലുതാക്കും, ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ പ്രത്യേക ഘട്ടത്തിൽ ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, നീ ഈ കാര്യം ചെയ്തതുകൊണ്ട് ആ ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും, നിന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും, ശത്രുക്കളുടെ അവന്റെ മുമ്പാകെ ശത്രുക്കൾ ഓടിപ്പോകും, നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട വാക്തത്വമാണ് തനിക്ക് പ്രാപിപ്പാണ്ട് കൊണ്ട് സാധിച്ചത്. അബ്രഹാമും ഇസഹാക്കും ഇരുവരും ആരാധന കഴിച്ച് അപ്പനും മകനും ഒരു സന്തോഷത്തോടുകൂടെ അവർ മടങ്ങി അവരുടെ ഭവനത്തിലേക്ക് പോയി. മടങ്ങിപ്പോകുമ്പോൾ അവരുടെ ഇസഹാക്കിന്റെ ചുമലിൽ നോക്കിയാൽ ഭാരമേറുതാണെന്ന് വിറകിന്റെ കെട്ടില്ല. ആരാധിപ്പാനായിട്ട് കടന്നു വരുന്ന ദൈവത്തിന്റെ മക്കളെ ജീവിതത്തിന്റെ യാത്ര വിവിധ പ്രശ്നങ്ങളുമായി ഭാരത്തിന്റെ കെട്ടുകളുമായിട്ടൊക്കെ ആയിരിക്കാം വരുന്നത്. എന്നാൽ ആരാധന കഴിഞ്ഞ് നീ മടങ്ങിപ്പോകുമ്പോൾ നിന്റെ ചുമലിൽ നിന്ന് കൊട്ടകൾ ആ കെട്ടുകളെല്ലാം മാറ്റപ്പെട്ട് നിന്റെ ഭാരം ഒഴിഞ്ഞ് സന്തോഷത്തോടുകൂടെ ഐശ്വര്യമായ അനുഗ്രഹത്തോടുകൂടെ വാസ്തവത്തിൽ ദൈവശബ്ദം കേട്ടവരായി ദൈവാനുഗ്രഹത്തോടുകൂടെ പോകുവാൻ്റെ കൊണ്ടിടയായി തീരണം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ആരാധകൻ ദൈവ വിളി കേട്ടവനായിരിക്കണം. സത്യാരാധനയിൽ വേർപാട് അനുഷ്ഠിക്കുന്നവൻ ആരാധകൻ വേർപാട് അനുഷ്ഠിക്കുന്നവനായിരിക്കണം. ആരാധനയുടെ കേന്ദ്രബിന്ദു അടുക്കപ്പെട്ട കുഞ്ഞാടായിരിക്കണം. ആരാധനയിൽ ദൈവീക കരുതൽ നമുക്ക് ലഭിപ്പാണ്ട് കൊണ്ടിടയാകുന്നു. ആരാധന കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ ആരാധകന് ഐശ്വര്യമായ ദൈവ അനുഗ്രഹം ലഭിക്കുന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വ്യവസ്ഥ പ്രകാരം ദൈവത്തെ ആരാധിക്കും ദൈവകൃപയിൽ മുന്നേറുവാൻ്റെ കൊണ്ട് ദൈവം നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇന്ന് നാം വിശ്വാസത്താൽ ദൈവ കുഞ്ഞാടിനെ ദർശിച്ചുകൊണ്ട് അവനെ ആരാധിക്കുന്ന ഒരു ദിവസം നാം എല്ലാവരും കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ മുമ്പിൽ ചെല്ലി ചേരും. നാം അവനെ അവൻ്റെ മുഖം കണ്ട് മുഖാമുഖമായി നാം അവനെ ആരാധിക്കും. നമ്മുടെ പരദേശ പ്രയാണത്തിന്റെ നാളുകൾ തീരാറായി. നാം നമ്മുടെ വീടോടടുത്തുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ സംഭവ വികാസങ്ങളെല്ലാം അത് നമ്മെ വിളിച്ചൊരിയിക്കുകയാണ്. യേശു മടങ്ങി വരുവാറായി. ഹാലേലൂയ്യ. നമ്മുടെ കർത്താവിനെ കാണുവാനുള്ള ദിവസങ്ങൾ സമാഗതമായി. പ്രൈസ് ദ ലോർഡ്. ഹാലേലൂയ്യ. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. താമസിക്കയില്ല. നിത്യത മുഴുവനും അവന്റെ മുഖം കണ്ട് അവനെ ആരാധിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട നല്ല നാളുകളെ ഓർത്ത് നമുക്ക് തിരുനാമത്തിന് സ്തോത്രം കരയറ്റിക്കൊണ്ട് എല്ലാ മഹത്വവും പുകഴ്ചയും തിരുമുമ്പാകെ നമുക്ക് അർപ്പിച്ചുകൊണ്ട് സിയോൻ പ്രയാണത്തിൽ വിജയശ്രീലാളിതരായി നമുക്ക് മുന്നോട്ട് പോകാം. ദൈവമാകുന്ന കർത്താവ് അതിനായി നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.